ദൈവം ആർക്കും ശുപാർശ കത്ത് കൊടുക്കാറില്ല. ഞങ്ങളുടെ ഈ റേഡിയോ പ്രക്ഷേപണം ശ്രവിക്കുന്ന ലക്ഷങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന കത്തുകൾ അവർ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച സന്തോഷ വർത്തമാനം, അതാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ പ്രയോജനത്വം തെളിയിക്കുന്നത്. ഞങ്ങൾക്കല്ല, ദൈവത്തിന് തന്നെ സകല പുകഴ്ചയും സ്തോത്രവും അർപ്പിക്കുന്നു.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഞാൻ ചെയ്തതുകൊണ്ട് ദൈവത്തിന് ഇന്നിന്ന ആദായമുണ്ടായി എന്ന ഭാവം നമ്മിൽ ആർക്കും ഉണ്ടാകരുത്. വിശുദ്ധനായ പൗലോസ് ഒരിക്കലും സ്വയം പുകഴുന്നില്ല. തന്റെ എല്ലാ നേട്ടങ്ങൾക്കും പൗലോസ് മാനം കൊടുക്കുന്നത് ദൈവത്തിനാണ്. തെറ്റായി പഠിപ്പിച്ചിരുന്ന അഥവാ ദുരുപദേഷ്ടാക്കന്മാർ തങ്ങളുടെ ശക്തിയിലും അന്തസ്സിലുമൊക്കെ അഹങ്കരിച്ചപ്പോൾ പൗലോസ് ദൈവസന്നിധിയിൽ തന്റെ താഴ്മ അവതരിപ്പിക്കുകയാണുണ്ടായത്. ദൈവത്തിന്റെ സഹായം ഇല്ലാതെ ദൈവനാമത്തിൽ എന്തെങ്കിലും ചെയ്തു എന്നാർക്കും അവകാശപ്പെടാവുന്നതല്ല. സ്വന്തം ശക്തിയിൽ ദൈവവിളിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ആരാലും സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ പ്രകൃതിദത്തമായ കഴിവുകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നതിന് പരിമിതിയുണ്ട്. ഈ വലിയ സത്യം മറന്ന് പ്രവർത്തിക്കുന്നത് കൂടുതൽ ദോഷത്തിൽ നമ്മെ കൊണ്ട് ചാടിക്കും. അതെ, ഇന്നത്തെ പഠനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ്. പഠിക്കുന്നത് ഏത് ഭാഗമാണെന്നോർക്കുന്നുണ്ടല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനമാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ആശ്വസിപ്പിക്കുന്ന ദൈവം. അതെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവം എപ്രകാരം ആശ്വാസമായിരിക്കുന്നു എന്ന് ഒന്നാം അധ്യായത്തിൽ നാം കണ്ടു. പലപ്പോഴും നാം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരാതെ വീണുപോകുമ്പോൾ അവിടെയും അനുതപിച്ച് ചെല്ലുന്ന ഒരു വ്യക്തിയോട് ദൈവം കാണിക്കുന്ന സ്നേഹവും നൽകുന്ന ആശ്വാസവും രണ്ടാം അധ്യായത്തിൽ നാം ചിന്തിച്ചു. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ദൈവിക ആശ്വാസം എന്ന വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. ശുശ്രൂഷയുടെ വിജയത്തെപ്പറ്റി കഴിഞ്ഞ അധ്യായത്തിൽ പൗലോസ് പ്രതിപാദിച്ചു. അതിന്റെ മഹത്വീകരണത്തെപ്പറ്റി ഈ അധ്യായത്തിൽ സംസാരിക്കുന്നു. അതിന്റെ ഉന്നതങ്ങളിലേക്ക് ഈ അധ്യായത്തിൽ പൗലോസ് കടന്നുചെല്ലുന്നു. മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നമുക്ക് ഒരുമിച്ച് നോക്കാം. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നതുപോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഇവിടെ പൗലോസിന്റെ ചോദ്യങ്ങളുടെ അർത്ഥം ഇതാണ്: എന്നെ നിയമിച്ചാക്കിയവന്റെ കയ്യിൽ നിന്നും, അത് കർത്താവാണല്ലോ, ഒരു ശുപാർശക്കത്ത് എനിക്ക് ആവശ്യമോ? ഞാൻ അവന്റെ ശുശ്രൂഷകനെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് ദൈവത്തിന്റെ കയ്യിൽ നിന്നും ഒരു എഴുത്ത് എനിക്ക് ആവശ്യമോ? ഇതിന്റെ രണ്ടിന്റെയും ആവശ്യമില്ല. കാരണം അടുത്ത രണ്ട് വാക്യങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടും മൂന്നും വാക്യങ്ങൾ: ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷികൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷയുടെ പ്രയോജനത്വം, അതിന്റെ തെളിവ് ദൈവത്തിന്റെ കയ്യിൽ നിന്നും ഒരെഴുത്ത് ലഭിച്ചിട്ടുണ്ടോ എന്നതിലല്ല. പിന്നെയോ, ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതപ്പെടുന്ന ലേഖനങ്ങൾ അത്രേ. ദൈവം ആർക്കും ശുപാർശ കത്ത് കൊടുക്കാറില്ല. ഞങ്ങളുടെ ഈ റേഡിയോ പ്രക്ഷേപണം ശ്രവിക്കുന്ന ലക്ഷങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന കത്തുകൾ അവർ കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച സന്തോഷ വർത്തമാനം, അതാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ പ്രയോജനത്വം തെളിയിക്കുന്നത്. ഞങ്ങൾക്കല്ല, ദൈവത്തിന് തന്നെ സകല പുകഴ്ചയും സ്തോത്രവും അർപ്പിക്കുന്നു. അതെ, ഞങ്ങളുടെ ശ്ലാഘ്യപത്രങ്ങൾ ഇങ്ങനെ കർത്താവിങ്കിലേക്ക് നയിക്കപ്പെടുന്നവർ തന്നെ എന്നത്രേ പൗലോസ് പറയുന്നത്. എന്നും ശുശ്രൂഷയിലുള്ളത് അതുതന്നെയാണ്. കൊരിന്തിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നത് ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ എന്നത്രേ. അത് സകലരും അറിയുന്നു, അത് സകലരും വായിക്കുന്നു. നാലാം വാക്യത്തിൽ നാം കാണുന്നു, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. ഇതെനിക്ക് കൂടുതൽ ഉറപ്പ് തരുന്നു. ദൈവത്തിന്റെ വചനമാകുന്നു ബൈബിൾ എന്ന് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു. ബുദ്ധിപരമായി നോക്കിയാലും അത് അങ്ങനെ തന്നെ. എന്നാൽ ഇന്ന് ഇത് വിശ്വസിക്കുവാൻ എന്റെ ബുദ്ധിയുടെ സഹായവും ആവശ്യമില്ല. എന്തെന്നാൽ ദൈവവചനം മനുഷ്യഹൃദയങ്ങളിൽ വരുത്തുന്ന രൂപാന്തരവും സ്വാധീനവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതെ, സാധാരണ കേട്ടിട്ടുണ്ടല്ലോ, ഒരു സാധനം കഴിക്കുമ്പോൾ ആകുന്നു അത് വാസ്തവത്തിൽ രുചിയുള്ളതോ അല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 34 സങ്കീർത്തന 8 വാക്യം അത് വളരെ നല്ല ഒരു ഉദാഹരണമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന്. അതെ, അവനെ രുചിച്ചറിയേണ്ടതാണ്. ഒരിക്കൽ ബുദ്ധി ഉപയോഗിച്ച് നാം അറിഞ്ഞു, എന്നാൽ ഇന്ന് രുചിച്ചറിയുന്നു. 5 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങളിൽ നിന്ന് തന്നെ വരുംപോലെ സ്വയമായി വല്ലതും സങ്കൽപ്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. സ്വയമായി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ പ്രാപ്തനല്ല. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു എന്ന് അപ്പോസ്തോലൻ ഇതേ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ലോകത്തിലെ ബലഹീനർ, അപ്രാപ്തർ, ചെറിയവർ, ഇവരെ കൊണ്ട് വലിയ ശുശ്രൂഷ ചെയ്യിക്കുവാൻ ദൈവം താൽപര്യപ്പെടുന്നു. ലോകം അറിയപ്പെടുന്ന ശ്രേഷ്ഠന്മാരായ അനേക ദൈവദാസന്മാരും ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. സാധുക്കളായ സുവിശേഷകന്മാരിൽ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഒരുപക്ഷെ അവർക്ക് വലിയ പഠിപ്പ് ഉണ്ടായിരിക്കുകയില്ല, ഒരുപക്ഷെ അവർക്ക് വലിയ പേരും പെരുമയും ഉണ്ടായിരുന്നവരില്ല. എന്നാൽ ദൈവം അവരിലൂടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. 6 വാക്യം, അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാർ ഞങ്ങൾ. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ വളരെ അന്തരമുണ്ട്. പഴയ നിയമ ഉടമ്പടി അഥവാ ന്യായപ്രമാണ വ്യവസ്ഥകളെല്ലാം നമ്മെ കൊടിയ പാപികളായി, അതെ, തെറ്റുകാരായി ചിത്രീകരിക്കുന്നു. മോശ മുഖാന്തരം നൽകിയ ന്യായപ്രമാണം ജീവദായകമല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. മോശ പോലും ന്യായപ്രമാണത്താൽ രക്ഷിക്കപ്പെട്ടില്ല. ഇത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്തുകൊണ്ട്? അവൻ ഒരു കൊലപാതകനായിരുന്നു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദും കൽപ്പന ലംഘനം നടത്തിയില്ലേ? അതേ സുഹൃത്തെ, ന്യായപ്രമാണത്താൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുന്നില്ല. 7 വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ. ശ്രദ്ധിക്കണം, പഴയ ഉടമ്പടി അതായത് ന്യായപ്രമാണം മരണശുശ്രൂഷയായിരുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത് 10 കൽപ്പനകളെ തന്നെ. അത് മഹത്വകരമായിരുന്നു, ദൈവഹിതം തന്നെ, അത് നല്ലതും തന്നെ. ന്യായപ്രമാണത്തെ പുച്ഛിക്കുകയല്ലിവിടെ, അത് ദൈവം തന്നത് തന്നെയാണ്. കുറ്റം എന്നിലാണ്. ന്യായപ്രമാണം വിളിച്ചു പറയുന്നത് ഞാൻ പാപി എന്നാണ്. മോശയുടെ മുഖതേജസ്സും ക്രമേണ മങ്ങിപ്പോയതായി പറഞ്ഞിരിക്കുന്നു. 8 വാക്യം, ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകുകയില്ലയോ? ദൈവം തന്ന ന്യായപ്രമാണം മഹത്വവും തേജസ്സും ഉള്ളതായിരുന്നു എങ്കിൽ പുതിയ നിയമം, പുതിയ ഉടമ്പടി, ആത്മാവിന്റെ ശുശ്രൂഷ അതിലെത്രയോ അധികം തേജസ്സേറിയതാണ്. 9 വാക്യം, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച നിരപ്പിന്റെ ശുശ്രൂഷ മറ്റെന്തിനേക്കാളും തേജസ്സേറിയത്. 10-11 വാക്യങ്ങളിൽ, അതേ തേജസ്സോടുകൂടിയത് ഈ കാര്യത്തിൽ, ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി. നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. അതെ, നീക്കം വരുന്നത് അത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം നീക്കം വരുന്നതാകിയാൽ അത് നീങ്ങിപ്പോയി. എന്നാൽ നീക്കം വരാത്തത് അത് പുതിയ നിയമം, അത് അത്യന്തം ശോഭയോടെ നിലനിൽക്കുന്നു. പൗലോസ് ഇവിടെ മോശയിക ന്യായപ്രമാണവും നാം ഇന്നായിരിക്കുന്ന കൃപയുടെ സമയവും കൂടി താരതമ്യപ്പെടുത്തുകയാണ്. 12-13 വാക്യങ്ങളിൽ, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. ഒരു കാര്യം നാം ഓർമ്മിക്കണം, ന്യായപ്രമാണം രണ്ട് പ്രാവശ്യം ദൈവം കൊടുത്തു. മോശ സീനായ് പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ദൈവം തന്റെ വിരലുകൾ കൊണ്ട് കൽപ്പനകൾ കൽപ്പലകളിന്മേലെഴുതി. ഇസ്രായേൽ മക്കളുടെ ജീവിതം ക്രമപ്പെടുത്തുന്നതിന് അതിനനുസരിച്ച് ജീവിക്കുന്നതിന് ദൈവം അവ നൽകി. ആർക്കത് അപ്പാടെ അനുസരിക്കാൻ കഴിഞ്ഞില്ല അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശ പർവ്വതത്തിന്റെ മുകളിൽ ആയിരിക്കുമ്പോൾ തന്നെ താഴ്വരയിൽ ആദ്യത്തെ രണ്ട് കൽപ്പനകളുടെ ലംഘനം നടന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, നീ ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയരുത് എന്നുള്ള കൽപ്പന ലംഘിച്ചു. ന്യായപ്രമാണ വ്യവസ്ഥകൾ വളരെ കർക്കശമായിരുന്നു. മോശ പോലും ഭയം കൊണ്ട് വിറച്ചുപോയി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയുള്ള പ്രമാണങ്ങൾ. പുറപ്പാട് ദിവസം 32 അധ്യായത്തിൽ ജനങ്ങൾ കൽപ്പന ലംഘനം നടത്തുന്നത് വിവരിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? താഴേക്കിറങ്ങിച്ചെല്ലുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. ആദ്യത്തെ രണ്ട് കൽപ്പനകൾ ജനം ലംഘിക്കുന്നത് വളരെ ദൂരത്തിൽ വെച്ച് തന്നെ മോശ കണ്ടു. തന്റെ കൈവശമുണ്ടായിരുന്ന കൽപ്പലകകൾ അവരുടെ മധ്യെ കൊണ്ടുവരാൻ മോശയ്ക്ക് ധൈര്യം തോന്നിയില്ല. കാരണം കൽപ്പനകൾ അവരുടെ പക്കൽ എത്തിച്ചാൽ ന്യായവിധി ഉടനെ അവർക്ക് ലഭിക്കുമായിരുന്നു. ജനത്തെ ഒന്നടങ്കം ദൈവം നിഗ്രഹിക്കുമായിരുന്നു. അതുകൊണ്ട് മോശ കൽപ്പലകൾ രണ്ടും എറിഞ്ഞു കളഞ്ഞതിന്റെ ശേഷമാണ് ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതവൻ എറിഞ്ഞു പൊട്ടിച്ചു. രണ്ടാം പ്രാവശ്യം മോശ പർവ്വത മുകളിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ക്രോധാഗ്നി ജനത്തിന്മേൽ പതിക്കാതിരിക്കാൻ കരുണ യാചിച്ചുകൊണ്ടാണ് അവൻ ദൈവത്തെ സമീപിച്ചത്. ദൈവം ക്ഷമിച്ചു, കരുണ കാണിച്ചു. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി അവർക്ക് ഒരവസരം കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് രണ്ടാം പ്രാവശ്യവും കൽപ്പന എഴുതിക്കൊടുത്തത്. ഇപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവം കരുണയുടെയും കൃപയുടെയും സ്ഥാനത്ത് ന്യായപ്രമാണം താൽക്കാലികമായി നൽകുക മാത്രമാണ്. ന്യായപ്രമാണ വ്യവസ്ഥകളുടെ ആ ഒരു സ്ഥാനത്ത് ഒരു സമാഗമന കൂടാരവും യാഗമർപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകളും കാണാം. ദൈവത്തെ സമീപിക്കുന്നതിനുള്ള വ്യവസ്ഥ, അതായത് രക്തം കൂടാതെ വിമോചനമില്ല എന്ന വ്യവസ്ഥ. എന്നാൽ ശുദ്ധീകരണം പ്രാപിക്കാതെ ആർക്കും ദൈവത്തെ കാണാനും കഴിയുന്നതല്ല. എങ്ങനെ നമുക്ക് അവന്റെ സന്നിധിയിൽ ചെല്ലാം? ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവമൊരുക്കിയ മനോഹരമായ വഴി. ഇത് എത്ര അത്ഭുതകരമായ വെളിപ്പാടായിരുന്നു! അതുകൊണ്ടാണ് മോശയുടെ ത്വക്ക് പ്രകാശിച്ചത്. മോശ രണ്ടാം പ്രാവശ്യം ഇറങ്ങി വരുന്നത് ന്യായപ്രമാണത്തിന്റെ കാഠിന്യമേറിയ വ്യവസ്ഥകളുമായി മാത്രമല്ല, ദൈവസിംഹാസനത്തെ സമീപിക്കുന്നതിനുള്ള യാഗവ്യവസ്ഥകളും ആയിട്ടായിരുന്നു. പരീശന്മാരിൽ പരീശനും ന്യായപ്രമാണത്തിന് വിധേയപ്പെട്ടവനുമായ പൌലോസ് യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും അതിന്റെ ശരിയായ അർത്ഥത്തിൽ ഗ്രഹിച്ചു. അതാണ് ഫിലിപ്പി ലേഖനം 3:9 വാക്യത്തിൽ താൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും. ഇതാണ് തേജസിന്റെ ശുശ്രൂഷ. ഇതത്രേ തേജസ്സേറിയ സുവിശേഷം. ന്യായപ്രമാണവും ഒട്ടും മോശമല്ല, അത് തേജസ്സുള്ളതായിരുന്നു. കാരണം അതിലും രക്ഷാമാർഗം നിർദ്ദേശിച്ചിരുന്നു. മനുഷ്യന്റെ ബലഹീനത നിമിത്തം അത് ശരിയായി പാലിക്കാൻ കഴിഞ്ഞില്ല എന്നേയുള്ളൂ. ജയജീവിതത്തിന്റെ വഴി തുറക്കപ്പെട്ടിരുന്നു എങ്കിലും മനുഷ്യന്റെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ അത് മരണത്തിലേക്കുള്ള വഴിയായി പരിണമിച്ചു. ക്രിസ്തുവിൽ പ്രദർശിപ്പിക്കപ്പെട്ട ദൈവനീതി കൃപയുടെ പൂർത്തീകരണമായിരുന്നു. സ്നേഹവാനായ ദൈവം മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ താൽപര്യപ്പെട്ടു. യേശു ക്രിസ്തുവിൽ കൂടെ അതിനുള്ള വഴി തുറക്കുകയും ചെയ്തു. മീഖായുടെ പുസ്തകത്തിൽ 7:18 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുള്ളൂ. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം ഇങ്ങനെ കൽപ്പിച്ചു, 33:11 വാക്യം, എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴിവിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിവീൻ, തിരിവീൻ ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറക. രണ്ടാം പ്രാവശ്യം മോശ പർവ്വതത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ ഹൃദയം സന്തോഷിച്ചിരുന്നു, മുഖം പ്രകാശിച്ചുകൊണ്ടിരുന്നു. കാരണം യാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തെ സമീപിക്കുവാൻ അനുവാദം ലഭിച്ചിരുന്നു. അവന്റെ സന്തോഷാധിക്യത്താൽ അവന്റെ മുഖം പ്രകാശിച്ചു. എന്നാൽ അവൻ മൂടുപടം ധരിച്ചത് മറ്റുള്ളവർ അത് ദർശിക്കാതിരിക്കുന്നതിനല്ല, പിന്നെയോ അത് മാഞ്ഞുപോകുന്ന ഒന്ന് ആയതിനാൽ അത്രേ. മാഞ്ഞുപോകുന്നത് കാണാതിരിക്കാനാണ്. അത് വളരെ പ്രത്യേകമായിട്ടുള്ള ചിന്തയാണല്ലേ. പതിനാലാം വാക്യം, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോൾ ഒക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നു വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. അവരുടെ മനസ്സ് ഈ ദിവസം വരെ കഠിനപ്പെട്ടിരിക്കുന്നു, അന്ധത പിടിച്ചിരിക്കുന്നു. മോശ ധരിച്ചിരുന്ന മൂടുപടം യഹൂദന്റെ മുഖത്ത് ഇപ്പോഴും കാണാം. അവരുടെ കണ്ണ് കുരുടാക്കപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ അന്തവും പൂർത്തീകരണവും ക്രിസ്തുവിൽ ദർശിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. മുഴുവൻ ന്യായപ്രമാണത്തിന്റെയും പൂർത്തീകരണം ക്രിസ്തുവാകുന്നു എന്നവർ കാണുന്നില്ല. അന്ധത ഇന്നും അവിടെ കാണാം. അടുത്ത അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയതായി നമുക്ക് കാണാം. അതിന്റെ കാരണവും പതിനഞ്ചാം വാക്യം ഇനി നോക്കിക്കാട്ട്. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. ന്യായപ്രമാണം വായിക്കുമ്പോൾ ഇപ്പോഴും അവർ വിചാരിക്കുന്നത് അത് പാലിക്കുവാൻ അവർക്ക് കഴിയുമെന്നാണ്. എന്നാൽ ദാവീദ് പോലും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായി പഴയ നിയമത്തിൽ നാം വായിക്കുന്നു. ഇയ്യോബ് ആകെ തളർന്ന് ക്ഷീണിച്ചവനായി കാണുന്നു. ഹിസ്കിയാവ് മരണത്തോട് സമീപിച്ചപ്പോൾ ചുവരിലേക്ക് തിരിഞ്ഞ് അവൻ കരഞ്ഞു. എന്നാൽ ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന ഏത് ബലഹീന ഭക്തനും ക്രിസ്തുവിൽ ഉറപ്പും ധൈര്യവും പ്രത്യാശയുമുണ്ട്. പതിനാറാം വാക്യത്തിൽ, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഹൃദയം കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ, പാപവഴികളെ ഉപേക്ഷിച്ച് കർത്താവിനെ കൈക്കൊള്ളുമ്പോൾ മൂടുപടം നീക്കി വ്യക്തമായ കാഴ്ച നമുക്ക് ലഭിക്കും. മനുഷ്യന്റെ പ്രശ്നം ഹൃദയത്തിലേക്കതാണ്. അവന്റെ ജീവിതത്തിലെ പാപത്താൽ അവൻ അന്ധനാക്കപ്പെട്ടിരിക്കുന്നു, അവൻ കുരുടനാക്കപ്പെട്ടിരിക്കുന്നു. പതിനേഴാം വാക്യം, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീക്കി ക്രിസ്തു തന്നെ രക്ഷിതാവെന്ന് ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അവന് മാത്രമേ അത് കഴിയൂ. അവനൊരു വ്യക്തി മാത്രമേ അത് ചെയ്യുവാൻ പ്രാപ്തനായിട്ടുള്ളൂ, അവൻ മാത്രം. പത്രോസ് ഒരിക്കൽ പറഞ്ഞത് പൗലോസ് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോസ്തലപ്പുറത്തിന്റെ പുസ്തകം പത്താം അധ്യായത്തിന്റെ 43-ാം വാക്യത്തിൽ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയും. അതെ, പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ ദർശിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ താങ്കളുടെ അധ്യാപകൻ അഥവാ ഉപദേഷ്ടാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല. ആത്മാവ് താങ്കളെ ന്യായപ്രമാണ വ്യവസ്ഥയിൽ നിന്നും വേർപെടുത്തി താങ്കൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ആത്മാവാകുന്നു. പതിനെട്ടാം വാക്യം നോക്കിക്കാട്ട്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇത് അതിശയകരമായൊരു വേദഭാഗം തന്നെ. ഹൃദയത്തിന്മേലുള്ള ആ മൂടുപടത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ മുകളിൽ പ്രതിപാദിച്ചത്. ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ അത് താനെ നീങ്ങിപ്പോകും. വിശ്വാസികളായ നാം ക്രിസ്തുവിലേക്ക് തന്നെ നോക്കുന്നു. എന്നാൽ വിശ്വാസികളായ നാമും പാപത്തിൽ വീഴുമ്പോൾ നമ്മുടെ കണ്ണിന് മുൻപിൽ മൂടുപടം പ്രത്യക്ഷപ്പെടുന്നു. പാപം ഏറ്റുപറഞ്ഞ് വീണ്ടും ക്രിസ്തുവിങ്കിലേക്ക് നോക്കുമ്പോൾ മൂടുപടം നീങ്ങിയ മുഖം പ്രത്യക്ഷമാകുന്നു. ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ മുഖത്ത് പ്രതിബിംബിക്കുന്നു. മാത്രമല്ല, നാം രൂപാന്തരപ്പെടുന്നു, അവനെപ്പോലെ ആയിത്തീരുന്നു. അതെ, അവന്റെ അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്നു. ഇവിടുത്തെ വിഷയം നാം ശ്രദ്ധിക്കണം. രൂപാന്തരപ്പെടുവാനായി പ്രതിബിംബിക്കുകയല്ല, പിന്നെയോ രൂപാന്തരപ്പെടുന്നതുവരെ പ്രതിബിംബിക്കുകയാണ്. അങ്ങനെ നമുക്ക് അവന്റെ പ്രതിമ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കും. മനസ്സിലായല്ലോ. പ്രതിബിംബിക്കുന്നതുവരെ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് ഒന്നും രണ്ടും ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, നീണ്ട കാലയളവിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ മറുരൂപപ്പെടുകയല്ല എന്നോർക്കണം. കർത്താവായ യേശു ക്രിസ്തു മറുരൂപമലയിൽ വെച്ച് മറുരൂപപ്പെട്ടു. രൂപാന്തരപ്പെടുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥത്തിലല്ല. യേശുക്രിസ്തുവിന് മാത്രമേ അതുപോലെ മറുരൂപപ്പെടുവാൻ സാധിക്കൂ. അവൻ മാത്രമേ അതുപോലെ മറുരൂപപ്പെട്ടിട്ടുള്ളൂ. അതുപോലെ മറുരൂപപ്പെട്ട അഥവാ രൂപാന്തരപ്പെട്ട ഒരു വിശുദ്ധനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരുവചനം ഒരു കണ്ണാടിയാകുന്നു എന്നത് ശരിയാണ്. അതിൽ നോക്കിയാണ് നാം കർത്താവിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്രേ നാം ദൈവവചനത്തിൽ സമയം ചെലവഴിക്കേണ്ടത്, അവനെ കാണുവാൻ, അതെ അവനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ. നാം അവനെ കാണുമ്പോൾ നാം രൂപാന്തരപ്പെടും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവചനം താങ്കളെ വീണ്ടും ജനിപ്പിക്കുന്നതിൽ കൂടുതലാകുന്നു ചെയ്യുന്നത്. ദൈവവചനം ഉപയോഗിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. കെടുന്ന ബീജത്താൽ അല്ല, കെടാത്തതിനാൽ. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പത്രോസ് തന്റെ ലേഖനം എഴുതിയപ്പോൾ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 23 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവവചനം നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ, അവനെ കൂടുതൽ ദർശിച്ചുകൊണ്ട് ആ കണ്ണാടിയിൽ കൂടുതൽ സമയം നോക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിൽ നാം അവനെ കൂടുതൽ കാണുന്നു. അവനൊരു സൂപ്പർ സ്റ്റാർ അല്ല, അവനൊരു വെറും മനുഷ്യനല്ല. ദൈവവചനത്തിൽ നാം കാണുന്നത് മൂടുപടമില്ലാത്ത ഒരു കർത്താവിനെയാണ്. അതെ, അവനാണ് മഹാൻ, അവനാണ് സർവശക്തൻ. അവിടുന്നാണ് വാസ്തവത്തിൽ നമ്മെ അവനോട് അനുരൂപമാക്കി മുൻപോട്ട് നയിക്കുന്നത്. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ അവനോട് അനുരൂപപ്പെടുവാൻ വേണ്ടിയുള്ള ശ്രമം, അതെ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ശ്രമം നടക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും സ്തുതിക്കുന്നു. ഞങ്ങളോട് ഓരോ ദിവസവും അവിടെ സംസാരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങളിൽ, ജോലികളിൽ ഞങ്ങൾ അങ്ങേ പ്രതിഫലിപ്പിക്കുന്നവരായി ഞങ്ങളുടെ മുഖം കർത്താവെ പ്രകാശിക്കുന്നതായിരിക്കാൻ തക്കനോട് സഹായിക്കണമേ. അത് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരുമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ കർത്താവെ അതിനു വേണ്ടിയിട്ട് ശക്തീകരിക്കണമേ. അങ്ങയുടെ വചനമനുസരിച്ച് ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായി അങ്ങേ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ നിറച്ചാട്ട്, തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
യേശുമഹേശനെ ഞാൻ ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. യേശുമഹേശനെ ഞാൻ ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. ഈശനുടെ തിരു സന്നിധി ചേർന്നിനി വിശ്രമം ചെയ്തു തന്റെ തിരുമുഖം കാൺമതത്യാനന്ദമേ. തിരുമുഖം കാൺമതത്യാനന്ദമേ. വാനസൈന്യങ്ങളും മനുഷ്യജാലവും വാനസൈന്യങ്ങളും മനുഷ്യജാലവും ഊനമില്ലാതെ നിന്നെ വർണ്ണിക്കുവാൻ സാധ്യമതാകയില്ല. വർണ്ണിക്കുവാൻ സാധ്യമതാകയില്ല. യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. മനുഷ്യരക്ഷകാ നിന്നുടെ നാമം പോ. മനുഷ്യരക്ഷകാ നിന്നുടെ നാമം പോ. വാനിലും ഭൂമിയിലും ഇല്ലേയൊരു നാമം നിനപ്പതിനു. ഇല്ലേയൊരു നാമം നിനപ്പതിനു. ഉള്ളം നുറുങ്ങിയോ ഉള്ള പ്രത്യാശയും. ഉള്ളം നുറുങ്ങിയോ ഉള്ള പ്രത്യാശയും. നല്ല പ്രസാദവും നീ സർവേശ്വര സൗമ്യതയുള്ളവർക്കേ. സർവേശ്വര സൗമ്യതയുള്ളവർക്കേ. യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതിനുള്ളത്തിനാനന്ദമേ. ചിന്തിപ്പതിനുള്ളത്തിനാനന്ദമേ. എത്ര ദയാപരൻ വീഴുന്നവർക്കേശു. എത്ര ദയാപരൻ വീഴുന്നവർക്കേശു. എത്ര നല്ല ഗുണവാൻ തേടിയിടുന്ന മർത്യഗണങ്ങൾക്കു താൻ. തേടിയിടുന്ന മർത്യഗണങ്ങൾക്കു താൻ. കണ്ടിടും മാനവർ എന്തൊരാഹ്ലാദം നീ. കണ്ടിടും മാനവർ എന്തൊരാഹ്ലാദം നീ. ഉണ്ടോ നാവും പേനയും വർണ്ണിക്കുവാൻ ആ നല്ല സന്ദർഭത്തെ. വർണ്ണിക്കുവാൻ ആ നല്ല സന്ദർഭത്തെ. യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. യേശുവിൻ സ്നേഹമതെന്തെന്നു ചൊല്ലുവാൻ, യേശുവിൻ സ്നേഹമതെന്തെന്നു ചൊല്ലുവാൻ, ആസ്വദിച്ചോർക്കല്ലാതെ മറ്റാർക്കുമ സാധ്യമറി.